الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد عقيدة الطحاوية لنا അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്, അതാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഏതാണ്, അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഏതാ, ആർക്കും ഓർമ്മ ഉള്ളത്? ബനു ഹാഷിം. ബറക്കല്ലാഹു ഫീകും. ബനു ഹാഷിം ഏത് കുടുംബത്തിൽ പെട്ടതാ? ഖുറൈശ്. അഹ്സൻതു. ഒരു പ്രവാചകന്റെ ദുആന്റെ ഫലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ്, പക്ഷെ ഒരു പ്രവാചകന്റെ ദുആയുടെ ഫലം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേത് പ്രവാചകനാ? ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് പറഞ്ഞല്ലേ, അതിന്റെ തെളിവായിരിക്കും ഓർമ്മ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ നരകത്തിലാണെന്നതിന്റെ തെളിവ്. ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു, ഹദീസ് ആരും റിപ്പോർട്ട് ചെയ്തെന്ന് പറയണ്ട, ആ ഹദീസ് ഏതാണെന്ന് പറഞ്ഞാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ടെങ്കിൽ ഒരു സഹാബി ചോദിച്ചതാണ്, താങ്കളതിനെ ഇങ്ങനെ കരയുന്നത്? ഏത് സഹാബി ചോദിച്ചേ? ഉമർ. അഹ്സൻ. ബറക്കല്ലാഹു ഫീക്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കളതിനെ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു, അപ്പോൾ അള്ളാഹു എനിക്ക് അനുമതി തന്നു. എന്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം ചോദിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ വിലക്കി. അതിനാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അതാണ് പ്രവാചകന്റെ ഉമ്മ നരകത്തിലാണ് എന്നതിന്റെ തെളിവ്. പ്രവാചകന്റെ വാപ്പ നരകത്തിലാണ് എന്നതിന് എന്താ തെളിവ്? ഹദീസ്. മുസ്ലിം റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകൻ എന്റെ വാപ്പ എവിടെയാണ്, ആ സഹാബിയുടെ വന്ന വ്യക്തിയുടെ വാപ്പ എവിടെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ വാപ്പ നരകത്തിലാണ്. അങ്ങനെ ആ സഹാബി ആ വ്യക്തി വളരെ വിഷമത്തോടുകൂടി തിരിച്ചു പോകുമ്പോ പ്രവാചകൻ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞ്, അബി വാബാക ഫിന്ന, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പോ പ്രവാചകന്റെ വാപ്പയും പ്രവാചകന്റെ ഉമ്മയും നരകാവകാശികളാണ്, അവർ സ്വർഗത്തിന്റെ അവകാശികളല്ല. ഇതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ളാഹ് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وان محمدا محمد صلى الله عليه وسلم عبده المصطفى الله سبحانه وتعالى يوديه عبدان അടിമയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ എന്ന് പറഞ്ഞാൽ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മുഖ്താർ എന്നാണ് അർത്ഥം, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. وان محمدا عبده المصطفى صلى الله عليه وسلم تمام അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമയാണ്. മുഹമ്മദ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചകന്റെ ധാരാളം പേരുകൾ പറഞ്ഞിരുന്നു, അതിലൊരു പേരാണ് മുഹമ്മദ് എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് എന്നുള്ളത് നിങ്ങളിൽ ഒരാളുടെയും വാപ്പയല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയിരിക്കുന്ന പേരാണ് മുഹമ്മദ് എന്നുള്ളത്. അതേപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ റസൂലുള്ളാഹ്. സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലാകുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകന്റെ മുഹമ്മദ് എന്ന പേര് നൽകിയിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനുശേഷം ഇമാം സഹാബി പറയുന്നു, മുഹമ്മദ് അബ്ദുഹുൽ മുസ്തഫ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അബ്ദാണ്, അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ് പ്രവാചകൻ. അതല്ലാതെ ചില ആൾക്കാർ വാദിക്കുന്നത് പോലെ ഉലൂഹിയത്തിന്റെ ഒരു ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. ചില ആൾക്കാർ പറയുന്നത് എന്താ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയാൻ സാധിക്കും, അതേപോലെ തന്നെ പ്രവാചകന്റെ പാപങ്ങൾ മാപ്പാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ, ചില ആൾക്കാരെ അവരുടെ ബൈത്തുകളിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ബൈത്തുകൾ പാടാറുണ്ട്. അതിലൊന്നാണ് മംഖൂസ് മൗലൂദ് എന്നുള്ളത്. അതിൽ അവർ പറയുന്നത് ഇർതഖബ്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദ ലാ കഅശ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി, പ്രവാചകനെ ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ധാരാളം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രവാചകരെ അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരാൻ അവർ ചോദിക്കുന്ന ഒരു രീതിയാണത്. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് നൽകിയിട്ടില്ല. പ്രവാചകന് ഒരിക്കലും അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള കഴിവ്, അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബിയ വിഷയങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ പ്രവാചകന് അറിയില്ല. പ്രവാചകന് അങ്ങനെയുള്ള ഒരു കഴിവില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത്. അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം, ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അതല്ലാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ടായേക്കാം, അതിന് സാധ്യതയുണ്ടല്ലോ, പ്രവാചകനല്ലേ എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കരുത്. അതൊരിക്കലും സഹാബത്തിന്റെ മനഹത്തല്ല. അപ്പം അഖീദത്തു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടതാണ് പ്രവാചകൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്, അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ തന്റെ അമ്പിയാക്കളെ സംബന്ധിച്ച്, ധാരാളം പ്രവാചകരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നതും അബ്ദ് എന്ന പദത്തിൽ തന്നെയാണ്. അബ്ദ് അടിമ, അടിമ എന്ന പദത്തിലാണ് അല്ലാഹു ധാരാളം സ്ഥലങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ബൽ ഇബാദുൽ മുക്രമൂൻ, മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു ബൽ ഇബാദുൽ മുക്രമൂൻ, ആദരണീയരായ അല്ലാഹുവിന്റെ ചില അടിമകളാണ് അവർ. മലക്കുകൾ ആദരണീയരായ അള്ളാഹുവിന്റെ ഇബാദുകളാണ് അവർ. അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, കാന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയാണ് നൂഹ് അലൈഹിസ്സലാം. അതേപോലെ തന്നെ അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു, വസ്കുർ അബ്ദനാ ദാവൂദ്, നമ്മുടെ അടിമ ദാവൂദിനെ നീ സ്മരിക്കുക, അല്ലെങ്കിൽ ദാവൂദിനെ സംബന്ധിച്ച് നീ പറയുക നമ്മുടെ അടിമ ദാവൂദ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടികളായ പ്രവാചകന്മാർ, അതേപോലെ തന്നെ മലക്കുകൾ, ഇവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചിരിക്കുന്നത് അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമയ്ക്ക് ഞാൻ അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒന്ന് കൊണ്ടുപോവാ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളെ വെല്ലുവിളിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചത് അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. അപ്പൊ ഏറ്റവും വലിയ പദവിയാണ് ഉബൂദിയത്തിന്റെ പദവി, അള്ളാഹുവിന്റെ അടിമയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ലാ തസറൂനി കമാ അദറത്തു നസാറ ഈസ ബ്നു മറിയം, നസ്രാണികൾ, ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ അതിനെ കവിഞ്ഞതുപോലെ, അദ്ദേഹത്തിനെ പുകഴ്ത്തുന്ന വിഷയത്തിലും അദ്ദേഹത്തിന്റെ പദവികൾ നൽകുന്ന വിഷയത്തിലും അതിനെ കവിഞ്ഞതുപോലെ നിങ്ങൾ ആരും എന്റെ വിഷയത്തിൽ അതിനെ കവിയരുത്. ഇന്നമാ അന അബ്ദുൻ, നിശ്ചയമായും ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു. രണ്ട് വ്യത്യാസമുണ്ട് അറബിയിൽ. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഇന്നി അബ്ദുൻ, ഞാൻ അടിമയാണ് എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ, ഞാൻ അടിമയാണ്. ഇന്നമാ എന്ന് വന്നാൽ ഞാൻ അടിമ മാത്രമാണ്, ഞാൻ അടിമ മാത്രമാണ്. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിരെ കവിയരുത്, മറിച്ച് ഫഖൂലു, നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങൾ പറയുക. അതല്ലാതെ അതിരെ കവിയരുത്, പ്രവാചകന്റെ ഉലൂഹിയത്തിൽ യാതൊരു കഴിവുമില്ല, റുബൂബിയത്തിൽ യാതൊരു കഴിവുമില്ല. അള്ളാഹു എന്ത് കഴിവാണോ പ്രവാചകന് നൽകിയിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതാണ് പ്രവാചകന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം. വൈന മുഹമ്മദ, നിശ്ചയമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുസ്തഫ, അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത അടിമയാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത അടിമയാണ്. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലത, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റിസാലത്ത്, അല്ലാഹുവിന്റെ നുബുവത്ത് അത് ആർക്കാണ് നൽകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അപ്പൊ അതിനുവേണ്ടി അള്ളാഹുവിന്റെ റിസാലത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് നമ്മുടെ വിശ്വാസം. അതേപോലെ തന്നെ അള്ളാഹു തെരഞ്ഞെടുത്ത നബിയുമാണ്, അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂലുമാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ നബിയാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അർത്ഥമാണ്. ഇത് മൂന്നുമാണ് അഹ്ലു സുന്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള വിശ്വാസം. അതിന്റെ അപ്പുറത്ത് ഒരു കഴിവും പ്രവാചകത്തിനില്ല, അതിന്റെ അപ്പുറത്ത് ഒരു കഴിവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അടുത്തതായി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ ഇമാം സഹാബി റഹിമഹുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ആരാണ് നബി, ആരാണ് റസൂൽ? നബി എന്ന് പറഞ്ഞാൽ ആരാണ്? അതേപോലെ തന്നെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം, എത്ര അമ്പിയാക്കളുണ്ട്, നബിമാർ എത്ര ആൾക്കാരുണ്ട്? 124,000 ആൾക്കാരാണ് പ്രവാചകന്മാർ, നബിമാർ 124,000 ആൾക്കാർ. റസൂലോ? റസൂൽ 5 ഉലുൽ അസ്മ 5 എത്ര പ്രവാചക ഇപ്പൊ അമ്പിയാക്കള് 124,000 ആൾക്കാർ. മുസ്ലിങ്ങൾ എത്രയുണ്ട്? 315 മുസ്ലിങ്ങളുണ്ട്, 315 മുസ്ലിങ്ങളുണ്ട്. അതെപ്പോ നിങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി, അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ സൃഷ്ടിച്ചു, അതിൽ നിന്ന് 124,000 ആൾക്കാരെ അമ്പിയാക്കളാക്കി. ഈ അമ്പിയാക്കളിൽ നിന്ന് തന്നെ അള്ളാഹു 315 ആൾക്കാരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും അവരെ 315 ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളാക്കി. അപ്പൊ എല്ലാ മുർസലീങ്ങളും നബിമാരാണ്, നബിമാരിൽ നിന്നാണ് അള്ളാഹു മുർസലീങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നേരെ തിരിച്ച് എല്ലാ നബിമാരും മുർസലല്ല, എല്ലാ മുർസലും നബിയാണ്, എല്ലാ നബിയും മുർസലല്ല. ആ ഒരു വേർതിരിവ് മനസ്സിലാക്കി വെക്കുക. 124,000 ആൾക്കാരാണ് നബിമാർ, അതിൽ 315 ആൾക്കാർ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂല്. ഈ മുർസലീങ്ങളിൽ നിന്ന് അള്ളാഹു 5 ആൾക്കാരെ തെരഞ്ഞെടുത്തു. അവർക്കാണ് എന്ത് പറയുക? ഉലുൽ അസ്മ എന്ന് പറയുക. ഉലുൽ അസ്മ ആരൊക്കെയാണ് അവർ? ആദ്യത്തേത് നൂഹ്, പിന്നെ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ, ഈസ, മുഹമ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 5 ആൾക്കാരാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ. ഇവരിലെ ഏറ്റവും ശ്രേഷ്ഠ 2 ആൾക്കാരാണ്. ആരൊക്കെയാ? ഇബ്രാഹിം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരിലെ ഏറ്റവും ശ്രേഷ്ഠ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 ആൾക്കാര് ഇബ്രാഹിം, മുഹമ്മദ്, അവർക്കുള്ള പദവി എന്താ? അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ ഖലീലാണ്. അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ ഖലീലാണ്. വേറെ ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീലായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല. ഖലീൽ ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. 315 മുസ്ലിങ്ങളാണ്. ഇനി ആരാണ് നബി, ആരാണ് റസൂൽ? ആരാണ് നബി, ആരാണ് റസൂൽ? അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ആരാണ് റസൂൽ, ആരാണ് നബി എന്നതിന്റെ ആ ഒരു താരീഫ്, ആ ഒരു വിശദീകരണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിശദീകരണത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ വായിക്കുന്ന ശർഹ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫ്ളഹുള്ളയുടേതാണ്. അദ്ദേഹം തർജീഹ് നടത്തിയ, അദ്ദേഹം പ്രബലമാണെന്ന് പറഞ്ഞ അഭിപ്രായം മാത്രം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഷെയ്ഖ് ഫൗസാൻ പറയുന്നു, നബി എന്ന് പറഞ്ഞാൽ മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വലം യുഅമർ ബിതബ്ലീഗിഹി വലം യുഅമർ ബിതബ്ലീഗിഹി. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഒരു ശറഅ് എത്തിച്ചു കൊടുക്കും, ഒരു ശറഅ് ജിബ്രീൽ മുഖേന വഹിയായിട്ട് നൽകും. ശരിക്കും ശ്രദ്ധിക്ക, ഫൗസാൻ ഹഫ്ളഹുള്ള അദ്ദേഹം തർജീഹ് നടത്തുന്നതനുസരിച്ച് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഒരു ശറഅ് ഒരു ശറഅ് അല്ലാഹു അദ്ദേഹത്തിന് വഹിയായിട്ട് നൽകും. വലം യുഹ്മർ ബിതബ്ലീഗിഹി, അതേ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കപ്പെട്ടവനല്ല. ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം കൽപ്പിക്കപ്പെട്ടവനല്ല. കൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിപ്പിക്കുവാനോ, അത് വിശ്വസിക്കാൻ ജനങ്ങളെ നിർബന്ധിപ്പിക്കുവാനോ, അതിന്റെ പേരിൽ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാനോ കൽപ്പിക്കപ്പെട്ടവനല്ല നബി. ഷെഖ് ഫൗസാൻ പറയുന്നതനുസരിച്ച് നബി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശറഅ്, അല്ലാഹുവിന്റെ മതം, അത് വഹിയായിട്ട് നൽകുകയും അത് ജനങ്ങളോട് എത്തിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടാത്ത വ്യക്തിയാണ് നബി. കൽപ്പിക്കപ്പെടാത്ത വ്യക്തി, കൽപ്പിക്കപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ദഅവത്ത് നടത്തണ്ട എന്നല്ല, അത് ജനങ്ങളെ നിർബന്ധിപ്പിക്കുവാനോ അതിന്റെ പേരിൽ യുദ്ധം ചെയ്യുവാനോ നബി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂലെ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ റഹിമഹുള്ളാഹ് പറയുന്നു, റസൂലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശറഅ് എത്തിച്ചു കൊടുക്കുകയും ഒരു ശറഅ് അല്ലാഹു എത്തിച്ചു കൊടുക്കുകയും അത് സ്വീകരിപ്പിക്കാൻ അദ്ദേഹം കൽപ്പിക്കപ്പെടുകയും ചെയ്തു. അതാരെങ്കിലും സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ റഹിമഹുള്ളാഹ് ഇവിടെ തർജ്ജമ നടത്തിയിരിക്കുന്ന അഭിപ്രായം. വേറൊരു പ്രബലമായ അഭിപ്രായം എന്താണെന്നാൽ, അതായിരിക്കും കൂടുതൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. വേറൊരു പ്രബലമായ അഭിപ്രായം എന്താണെന്നാൽ, നബി എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ പ്രവാചകന്റെ, മുൻകഴിഞ്ഞ റസൂലിന്റെ ശരീഅത്ത് തന്നെ ദഅവത്ത് നടത്തുന്ന വ്യക്തി. ഇന്നോട് ഞാൻ പറഞ്ഞുതരാം, നബിയും റസൂൽ എന്ന് പറഞ്ഞാൽ വേറൊരു വിശദീകരണം അനുസരിച്ച്, റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു ശരീഅത്തുമായി അദ്ദേഹത്തെ നിയോഗിച്ചു. റസൂൽ എന്ന് പറയുന്നത് അല്ലാഹു പുതിയ ശരീഅത്തുമായി നിയോഗിച്ച വ്യക്തി. നബി എന്ന് പറയുന്നത് അല്ലാഹു പുതിയ ശരീഅത്തുമായിട്ടല്ല നിയോഗിച്ചത്, മുൻകഴിഞ്ഞ റസൂലിന്റെ ശരീഅത്ത് തന്നെ പ്രചരിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച വ്യക്തി. ഇതായിരിക്കും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമുള്ളത്. ഇതാണ് അഹ്ലുസുന്നയുടെ വേറെ ധാരാളം പണ്ഡിതന്മാർ പ്രബലമാണെന്ന് പറയുന്ന അഭിപ്രായം. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു വഹി നൽകി പുതിയൊരു ശരീഅത്തുമായി, പുതിയ ഒരു ശരീഅത്തുമായി അല്ലാഹു അയച്ചു. അതാണ് 315 ആൾക്കാർ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു ജീവിതത്തിന്റെ രീതിയുമായി ജനങ്ങളിലേക്ക് നിയോഗിച്ചു. അതിനുശേഷം നബിമാർ വരും. ആ നബിമാർ ഈ റസൂലിന്റെ ശരീഅത്ത് ഏതാണോ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും. ഉദാഹരണത്തിന്, ബനു ഇസ്രായേൽ എന്ന് പറയുന്ന സമുദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു ശരീഅത്തുമായി നിയോഗിച്ചതാണ് മൂസ അലൈഹിസ്സലാമിനെ. ബനു ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു ശരീഅത്തുമായി നിയോഗിച്ചതാണ് മൂസ അലൈഹിസ്സലാമിനെ. അതിനുശേഷം അവിടെ ധാരാളം നബിമാർ വന്നു. ആ നബിമാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ബനു ഇസ്രായേൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമേ റസൂലായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും നബിമാറായിരുന്നു. മൂസാനബി കൊണ്ടുവന്ന റിസാലത്ത് ഏതാണോ, മൂസാനബി കൊണ്ടുവന്ന റിസാലത്ത് ഏതാണോ, ആ റിസാലത്താണ് ബാക്കിയുള്ള പ്രവാചകന്മാർ, നബിമാർ ഇവിടെ പ്രചരിപ്പിച്ചത്. അപ്പൊ ആ ഒരു വേർതിരിവ് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. നബി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയും പുതിയ ഒരു ശരീഅത്ത് നൽകാതിരിക്കുകയും ചെയ്ത വ്യക്തി. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു വഹി നൽകുകയും പുതിയ ശരീഅത്ത് നൽകുകയും ചെയ്ത വ്യക്തി. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഒരു പക്ഷെ നമ്മൾക്ക് എളുപ്പമാവും. ഇമാം സഹാബി റഹിമഹുള്ളാഹ് പറയുന്നു, അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട റസൂലാണ്, അല്ലാഹു തൃപ്തിപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. ഇതാണ് അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രവാചകനിലുള്ള വിശ്വാസം. അടുത്തതായിട്ട് പറയുന്നു, വഇന്നഹു ഖാതമുൽ അംബിയ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഹദീസ് കാണാം, سياتي بعدي كذابون 30 كلهم يدعي انه نبي وانه انا خاتم الانبياء لا نبي بعدي. صلى الله عليه وسلم تم البرندائي ابو هريره رضي الله عنه امام البخاري امام مسلم وذلك الحديث رواه البرندو سياتي بعدي كذابون 30 اديك شاشه 30 قرنا نرو എനിക്ക് ശേഷം 30 കള്ളന്മാർ വരും, അവരെല്ലാവരും വാദിക്കുക ഞാൻ നബിയാണ് എന്നാണ്. എനിക്ക് ശേഷം 30 ആൾക്കാർ വരും, പ്രവാചകന്റെ വാക്കാണ് അതെന്തായാലും പുലരും. പ്രവാചകൻ പറയുന്നു എനിക്ക് ശേഷം 30 ആൾക്കാർ വരും, എല്ലാവരും വാദിക്കും അദ്ദേഹം അവരവൻ നബിയാണ് എന്ന്. വഅനഖാസമുൽ അംബിയ എന്നാൽ ഞാൻ പറയുന്നു, വഅനഖാസമുൽ അംബിയ ഞാനാണ് അവസാനത്തെ പ്രവാചകൻ, ലാ നബിയ ബഅദി എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ധാരാളം ആൾക്കാർ പ്രവാചകത്വം വാദിച്ചു കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് അൽ അസ്വദ് അൽ അനസി, യമനിൽ വന്ന ഒരു കള്ളപ്രവാചകനായിരുന്നു അസ്വദ് അൽ അനസി എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത്തേത് ഹുസൈലിമത്തുൽ കദ്ദാബ്, യമാമ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം പ്രവാചകത്വം വാദിച്ചു കൊണ്ടുവന്നത്. മൂന്നാമത്തേതായിട്ട് മുഖ്താർ ഇബ്നു അബി ഉബൈദ അസ്സഖഫി, ഇറാഖിൽ വന്ന ഒരു വ്യക്തിയാണ് മുഖ്താർ ഇബ്നു അബി ഉബൈദ അസ്സഖഫി, അദ്ദേഹവും പ്രവാചകത്വം വാദിച്ചു. അതേപോലെ തന്നെ പ്രവാചകത്വം വാദിച്ച ഒരു സ്ത്രീയാണ് സിജാഹ് അൽ മുസ്ലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ പ്രവാചകനാണെന്ന് വാദിച്ചു. ആ സ്ത്രീയെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വിവാഹം ചെയ്തു. പ്രവാചകത്വം വാദിച്ച ഈ സ്ത്രീയെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന പേരിൽ അറിയപ്പെട്ട യമാമക്കാരനായ മുസൈലിമ ആ സ്ത്രീയെ സിജാഹിനെ കല്യാണം കഴിച്ചു. അങ്ങനെ സഹാബികളുമായിട്ട് യുദ്ധം നടന്നതിന് ശേഷം മുസൈലിമത്തുൽ കദ്ദാബിനെ മുസ്ലിമീങ്ങൾ വധിച്ചു. ആ സന്ദർഭത്തിൽ സിജാഹ് വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മനസ്സിലായില്ലേ? സിജാഹൽ മുസ്ലിയ എന്ന് പറയുന്ന സ്ത്രീ പ്രവാചകത്വം വാദിച്ചു, അങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബുമായി കല്യാണം കഴിച്ചു. സഹാബികളുമായുള്ള യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലപ്പെട്ട ശേഷം സിജാഹൽ മുസ്ലിയ തോബ ചെയ്ത് വീണ്ടും ഇസ്ലാമിലേക്ക് വന്നു. അതേപോലെ തന്നെ പ്രവാചകത്വം വാദിച്ച ഒരു വ്യക്തിയാണ് തുലൈഹത്ത് ബിൻ ഹുവൈലിൻ അൽ അസദി എന്ന് പറയുന്ന വ്യക്തിയും പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട്. അവസാനത്തിൽ അവരും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പിൽകാലഘട്ടത്തിൽ തെറ്റാണെന്ന് ബോധ്യമാവുകയും തോബ ചെയ്ത് വീണ്ടും ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഇത്തരത്തിൽ ധാരാളം ആൾക്കാർ മുൻഗാമികളിൽ നിന്ന് പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധരായത് ഈ മൂന്നാൾക്കാരാണ്: ഒന്ന് അൽ അസ്വദ് അൽ അനസി, രണ്ട് മുസൈലിമത്തുൽ കദ്ദാബ്, മൂന്ന് മുഖ്താർ ബിൻ അബി ഉബൈദ അസ്സഖഫി. സിജാഹൽ മുസ്ലിയയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ തുലൈഹത്ത് ബിൻ ഹുവൈലിദ് അൽ അസദിയും അവർ രണ്ടുപേരും തോബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് നുബുവത്ത് വാദിച്ച വ്യക്തിയാണ് മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി. പാകിസ്ഥാൻകാരനായ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ് അവസാനമായിട്ട് പ്രവാചകത്വം വാദിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. സനാഉല്ലാഹ് മുർസലി എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനുമായി മുബാഹല നടത്തിയതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹമാണ് അവസാനമായിട്ട് ഇവിടെ പ്രവാചകത്വം വാദിച്ചു വന്ന വ്യക്തി. അവസാനമായിട്ട് പ്രവാചകത്വം വാദിക്കുകയും അദ്ദേഹത്തിന്റെ കളവ് ജനങ്ങൾക്ക് മുമ്പിൽ സനാഉല്ലാഹ് മുർസലി എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ ഇന്ത്യക്കാരനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ തെറ്റുകൾ ജനങ്ങൾക്ക് മുമ്പ് കാണിച്ചു കൊടുക്കുകയും ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ധാരാളം പിൻഗാമികൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. അമേരിക്കയിലും അതേപോലെ തന്നെ സൂര്യയിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില പിൻഗാമികളുണ്ട്. മുസ്ലിം ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ച വിഷയമാണ് അദ്ദേഹം കാഫിറാണ് എന്ന കാര്യം. ഈ പ്രവാചകത്വം വാദിക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ, ഈ പിൽക്കാലഘട്ടത്ത് വന്ന ധാരാളം ആൾക്കാർ അഹ്മദ് ഖാദിയാനിയെ പോലെയുള്ള ധാരാളം ആൾക്കാർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം അവർ പ്രവാചകത്വം വാദിച്ച ഉടൻ അവർ പറയുക, ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു, ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്ന് അവർ ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കും. അതിനുശേഷം ആ ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു എന്ന് കണ്ടാൽ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അവസാന നാളിൽ ഐസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും, ലോകം ഭരിക്കും, ദജ്ജാലിനെ വധിക്കും, ഇത്തരത്തിലുള്ള ഹദീസുകൾ അവർ ദുർവ്യാഖ്യാനിക്കുകയും ഈ ഹദീസുകൾ കൊണ്ടുള്ള ഉദ്ദേശം ഇത്തരത്തിലുള്ള വ്യക്തികളാണെന്ന് അവർ പറയുകയും ചെയ്യും. ഈ ഹദീസുകൾ കൊണ്ടുള്ള ഉദ്ദേശം ഈ അഹ്മദ് ഖാദിയാനിയെ പോലെയുള്ള വ്യക്തികളാണെന്ന് അവർ പറയുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പ്രവാചകത്വം വാദിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് അഹ്ലുൽ ഇൽമ് നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ആദ്യം അവർ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്ന് സ്ഥാപിക്കും. അതിനുശേഷം ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇത്തരത്തിലുള്ള വ്യക്തികളാണ് ഉദ്ദേശം എന്ന് അവർ വാദിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവർ വാദിക്കുക. അപ്പൊ അവസാനമായിട്ട് വന്ന വ്യക്തി മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ്. അപ്പൊ എല്ലാവരും ഇൻഷാഅല്ലാഹ് പറ്റുമെങ്കിൽ സനാഉല്ലാഹ് മുഹസ്സരിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അതൊന്ന് വായിക്കാൻ വേണ്ടി തയ്യാറാവുക. അത് നമ്മൾക്ക് ഇന്ന് ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്. അപ്പൊ ആ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിലൊന്ന് സൂചിപ്പിക്കുകയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ എതിർക്കുന്ന ചില ആൾക്കാര് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡൽഹിയിലുള്ള വഹീദുദ്ദീൻ ഖാൻ, വഹീദുദ്ദീൻ ഖാൻ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ എതിർക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ ധാരാളം കുല്ലിയാത്തുകളിൽ ധാരാളം മദ്രസകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് മൂപ്പരെ പിൻവറ്റുന്നത്. ഇത്തരത്തിൽ അഹ്ലുസുന്നയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് മുമ്പരെ പിൻപറ്റുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കെണികളിൽ ആരും ഉൾപ്പെട്ടു പോകരുത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന നാളിൽ ഇറങ്ങി വരും എന്ന ഹദീസ് ഒരു സംശയവുമില്ല. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ച വിഷയമാണ് ഹദീസ് സഹീഹാണ് എന്നുള്ളത്. അതുകൊണ്ട് അതിൽ ആരും ദുർവ്യാഖ്യാനം സ്വീകരിക്കരുത്. വിശ്വാസമാണ് അവസാനത്തെ പ്രവാചകനാണ്. അതേപോലെ തന്നെ മുത്തഖികളുടെ ഇമാമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇമാമ എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടുന്നവൻ, മാതൃക, ഇമാമുൽ അത്തിയ, തഖ്വയുള്ള ആൾക്കാരുടെ ഇമാമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. അതേപോലെ തന്നെ വസയ്യിദുൽ മുർസലീൻ, വസയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്, സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ മുഖദ്ദം, ഏറ്റവും മുന്തിക്കപ്പെടുന്നവൻ. മുർസലീങ്ങളുടെ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർക്ക് സംശയമുള്ളതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയാൻ വേണ്ടി പറ്റോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയാൻ വേണ്ടി പറ്റോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്നു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിൽ ആദം സന്തതികളുടെ സയ്യിദാണ് ഞാൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. വഅവ്വലു മൻ യൻശഖു അൻഹു ഖദർ, ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എന്റെ ഖബറാണ് ആദ്യമായിട്ട് അല്ലാഹു തുറക്കുക. വഅവ്വലു ശാഫിഇ, ആദ്യമായിട്ട് ശുപാർശ ചെയ്യുന്നതും ഞാനാണ്. വഅവ്വലു മുശഫഇ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി ചില ആൾക്കാരിൽ സംശയം വരുന്നപ്പോഴാണെന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അസ്സയ്യിദു ഹുവല്ലാഹ്, അസ്സയ്യിദു ഹുവല്ലാഹ്, സയ്യിദ് അല്ലാഹു ആണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ രണ്ട് ഹദീസും ജമാഅ ചെയ്തുകൊണ്ട് നമ്മൾക്ക് തരുന്ന മറുപടി എന്താണെന്നാൽ, പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾക്ക് സയ്യിദാണെന്ന് പറയാ, പക്ഷേ അതിനൊരു ഉപാധി നമ്മൾ വെക്കണം. അതിനൊരു ഉപാധി, ഉദാഹരണത്തിന് ആദം സന്തതികളുടെ സയ്യിദാണ് പ്രവാചകൻ എന്ന് നമ്മൾക്ക് പറയാം. അത്തരത്തിൽ ഒരു ഉപാധി നൽകിക്കൊണ്ട് പറയാം. അതല്ലാതെ മൊത്തത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാത്തിന്റെയും നേതാവ് എന്ന് നമ്മൾ മൊത്തത്തിൽ മുത്തലഫായി കൊണ്ട് പറയരുത്. കാരണം മൊത്തത്തിലുള്ള സിയാദത്ത്, മൊത്തത്തിലുള്ള നേതൃത്വം അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ ഉള്ളൂ. അതാണ് പ്രവാചകൻ പറഞ്ഞത്, അസ്സയ്യിദു ഹുവല്ലാഹ്, അസ്സയ്യിദു ഹുവല്ലാഹ്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് സയ്യിദാണെന്ന് പറയുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്ന ഇബാദത്തുകളിൽ, പ്രാർത്ഥനകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പ്രവാചകൻ പഠിപ്പിക്കാത്തത് കൂട്ടരുത്. ഇപ്പൊ ചില ആൾക്കാർ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറയും. അത് പറയാൻ പാടില്ല. കാരണം ആ പ്രാർത്ഥനയിൽ നബി അത് പഠിപ്പിച്ചിട്ടില്ല. നബി പഠിപ്പിച്ച എന്താ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. ഇപ്പൊ നബിയെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. നബിയെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. സിയാദ മുത്തലഖ് ആവാൻ പാടില്ല. നിരുപാധികമായിട്ട് എല്ലാത്തിന്റെയും സയ്യിദ് പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടി പറ്റൂല. മറിച്ച് ഒരു ഉപാധി വെച്ച് ഇപ്പൊ പ്രവാചകൻ പറഞ്ഞതുപോലെ ആദം സന്തതികളുടെ സയ്യിദാണ് ഞാൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഉപാധി വെച്ചുകൊണ്ട് നമ്മൾക്ക് പ്രവാചകനെ വിശേഷിപ്പിക്കാം. പക്ഷേ ദിക്റുകളിൽ ഒരിക്കലും നമ്മൾ അധികരിപ്പിക്കരുത്. ദിക്റുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതുപോലെ മാത്രമേ ചെല്ലാൻ വേണ്ടി പറ്റൂ. അപ്പൊ അതാണ് സയ്യിദുൽ മുർസലീൻ. മുർസലീങ്ങളുടെ സയ്യിദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിനുശേഷം ഇമാം സുഹാബി റഹിമഹുള്ള പറയുന്നു, വഹബീബു റബ്ബിൽ ആലമീൻ. വഹബീബു റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെ ആലം. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ എല്ലാം. ആലം എന്ന് പറഞ്ഞാൽ കുല്ലു മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാതെ എല്ലാത്തിനും നമ്മൾ എന്ന് പറയും ആലം. അതിന്റെ ഒക്കെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. റബ്ബുൽ ആലമീനിന്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഇമാം സുഹാബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഖീദയിൽ പറഞ്ഞു. അത് തെറ്റാണ്. ഇമാം സുഹാബി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞ ആ വരി തെറ്റാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മാത്രമല്ല, മറിച്ച് ഖലീലാണ്. എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ ഹബീബാണ്. എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ ഹബീബാണ്. സുന്നത്തിനെ കൂടുതൽ പിൻപറ്റുന്ന ആൾ അല്ലാഹുമായിട്ട് ഏറ്റവും അടുത്ത ഹബീബ്. സുന്നത്തിനെ കുറച്ച് പിൻപറ്റുന്ന ആൾ അതിലും കുറഞ്ഞത്. ഇത്തരത്തിൽ മാറ്റമുണ്ട് എന്ന് മാത്രം. എല്ലാവരും അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ഇഷ്ടപ്പെടും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്ന ആൾക്കാരെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടും. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവർക്കുമുള്ള സിഫത്ത് അല്ല പ്രവാചകനുള്ളത്, മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖലീലാണ്. അപ്പൊ ഇമാം സുഹാബിയുടെ അഖീദയിൽ പറഞ്ഞ വഹബീബു റബ്ബിൽ ആലമീൻ എന്നുള്ളത് തെറ്റാണ്. ശരിക്കും ഹബീബ് റബ്ബിൽ ആലമീൻ അല്ല, മറിച്ച് ഖലീൽ റബ്ബിൽ ആലമീൻ ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖലീൽ റബ്ബിൽ ആലമീൻ, ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റ മിത്രം. ഉറ്റ മിത്രത്തിനാണ് അറബിയിൽ ഖലീൽ എന്ന് പറയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖലീലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ രണ്ട് ഖലീലേ ഉള്ളൂ. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സലാം, രണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ അത്തഖദനി ഖലീലൻ കമ അത്തഖദ ഇബ്രാഹീമ ഖലീല. ഇബ്രാഹിം നബിയെ അല്ലാഹു ഖലീലായി സ്വീകരിച്ചതുപോലെ എന്നെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രവാചകന്റെ വിഷയത്തിൽ ഇമാം സുഹാബി പറഞ്ഞത് തെറ്റാണ്. നമ്മുടെ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖലീലാണ്. ഇമാം തിർമിദി റഹിമഹുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ്, ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ്, ഇബ്രാഹിം അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാ ജനങ്ങളെ നിങ്ങൾ അറിയുക, വഅന ഹബീബുല്ലാഹി വലാ ഫഖർ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇത്തരത്തിലുള്ള ഒരു ഹദീസ് ഇമാം തിർമിദി റഹിമഹുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ചതായി കാണാം. ഈ ഹദീസ് ളഈഫാണ്. ആ ഹദീസ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം ആ ഹദീസിന്റെ സനദിൽ, ആ ഹദീസിന്റെ നിവേദകന്മാരുടെ പരമ്പരയിൽ സമഅത് ഇബ്നു സാലിഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കാരണം ആ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണെന്ന് പ്രവാചകൻ പറയുന്ന ഹദീസ് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. മനസ്സ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖലീലാണ്. ഭഹനസുനിയുടെ വിശ്വാസം എന്നാണ് പ്രവാചകന്റെ വിഷയത്തിൽ, ഒന്ന് അള്ളാഹുവിന്റെ അടിമയാണ് പ്രവാചകൻ, രണ്ട് അള്ളാഹുവിന്റെ റസൂലാണ് പ്രവാചകൻ, മൂന്ന് അള്ളാഹുവിന്റെ നബിയാണ് പ്രവാചകൻ, നാല് ഖാതമുൽ അംബിയാണ് പ്രവാചകൻ, അതിനുശേഷം ഒരു പ്രവാചകനില്ല, അഞ്ച് മുത്തഖികളുടെ നേതാവാണ് പ്രവാചകൻ, ആറ് സയ്യിദുൽ മുർസലീൻ മുസ്ലിങ്ങളുടെ നേതാവാണ് പ്രവാചകൻ, അവസാനം ഖലീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ ഖലീലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതിനുശേഷം ഇമാം സുഹാബി പറയുന്നു, വകുല്ലു ദഅവ നബുവതി ബഅദഹു ഫഗയ്യു വഹവ, വകുല്ലു ദഅവ നബുവതി ബഅദഹു ഫഗയ്യു വഹവ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് ശേഷം ആരെങ്കിലും നബുവത്ത് വാദിച്ചാൽ ഫഗയ്യു വഹവ, അത് തന്നിഷ്ടപ്രകാരം അയാൾ വാദിച്ചതാണ്, അള്ളാഹു നൽകിയതല്ല, അത് വഴികേടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആൾക്കാർ വന്നു, മുഖ്താർ ബിൻ അബി ഉബൈദ അദ്-ദഖവി, അസ്വദ് അൽ-അനസി, മുസൈലിം മുസൈലിം എന്ന കദ്ദാബ്, അതേപോലെ തന്നെ അഹ്മദ് ഗുലാം മിർസ, അഹ്മദ് ഗുലാം ഖാദിയാനി, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ നുബുവത്ത് അത് അത് വെഴികേടാണ് എന്നാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആരെങ്കിലും ഉദാഹരണത്തിന് പറയാണ് പ്രവാചകന്റെ നബുവത്തും ശരിയാണ് ഇവരുടെ നബുവത്തും ശരിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. പ്രവാചകന് ശേഷം ഒരു നബിയുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. തങ്ങൾ നിയോഗിക്കപ്പെട്ടവനാണ് എല്ലാ ജിന്നുകളിലേക്കും എല്ലാ മനുഷ്യരിലേക്കും ബിൽ ഹഖ് വൽ ഹുദ സത്യവും സന്മാർഗവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളിലേക്കും ജിന്നുകളിലേക്കും പ്രകാശവുമായിക്കൊണ്ടാണ് ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരിക്കുന്നത് മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വ നദീറ. എല്ലാ ജനങ്ങളിലേക്കുമാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിരിക്കുന്നത്. ബശീറൻ വ നദീറ, ബശീറൻ വ നദീറ, സന്തോഷ വാർത്ത അറിയിക്കുവാനും മുന്നറിയിപ്പ് നൽകുവാനും. ഒരു ദാഇക്ക് ഉണ്ടാവേണ്ട രണ്ട് വിശേഷണങ്ങളാണ്, ഒരു പ്രബോധകന്റെ ഒരു ദാഇക്ക് ഉണ്ടാവേണ്ട രണ്ട് വിശേഷണങ്ങളാണ്, ഒന്ന് സന്തോഷ വാർത്ത അറിയിക്കുക, രണ്ട് പേടിപ്പിക്കുക. ഇപ്പൊ ചില ദുആകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ അവരുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ദഅവത്ത് അനുസരിച്ച് അവർ എല്ലാവരെയും ഹഖിലേക്ക് ക്ഷണിക്കുക മാത്രമേ ഉള്ളൂ, അതല്ലാതെ അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് അവരെ തടയുകയില്ല. അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് തബ്ലീഗ് ജമാഅത്ത് ആൾക്കാരെ തടയുന്നില്ല, അതൊരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനഹജ് അല്ല. ചില ആൾക്കാർ ആഖിറത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, മഹ്ശറയുടെ കാര്യങ്ങൾ പറഞ്ഞ്, അന്ത്യനാളിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കും. അവിടെ വന്ന ധാരാളം ഞാനത്തുകൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, ഇത് പറയൂല. ഇത് രണ്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല, മറിച്ച് സന്തോഷ വാർത്ത അറിയിക്കണം, അതേപോലെ തന്നെ പേടിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ പേടിപ്പിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യണം. അതാണ് ഒരു ദാഇയുടെ സിഫത്ത്. പ്രവാചകനെ പറ്റി പറഞ്ഞതുപോലെ ബശീറാണ്, നദീറാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്, മുന്നറിയിപ്പുകാരനാണ്, തെറ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ആളുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതാണ് പ്രവാചകന്റെ ദഅവത്തിന്റെ രീതി. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു قل يا ايها الناس اني رسول الله اليكم جميعا. الله سبحانه وتعالى പ്രവാചകനോട് കൽപ്പിച്ചു, പ്രവാചകരെ ജനങ്ങളോട് പറയുക, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും പ്രവാചകനാണ്, ഞാൻ നിങ്ങളിലുള്ള എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ജിന്നുകളിലേക്കായാലും മനുഷ്യരിലേക്കായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി റഹിമഹുള്ളാ ഉദ്ധരിക്കുന്നു, കാന നബിയ്യു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ വ ബുഇത്തു ഇലാ നാസി ആമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ പ്രവാചകന്മാരെ നിയോഗിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോരോ സമുദായങ്ങളിലേക്കാണ്. മുസാ നബി അള്ളാഹു അയച്ചിരിക്കുന്നത് ബനു ഇസ്രായേലിലേക്കാണ്. ഷുഐബ് നബി അള്ളാഹു അയച്ചിരിക്കുന്നത് അഹ്ലു മദീനയിലേക്കാണ്. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ പ്രവാചകന്മാരെയും നിയോഗിക്കുന്നത് ഓരോരോ സമുദായങ്ങളിലേക്കാണ്. പക്ഷേ പ്രവാചകൻ പറയുന്നു, അത് എല്ലാ പ്രവാചകന്മാരെയും അങ്ങനെയാണെങ്കിലും അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളിലേക്കുമാണ്. അപ്പൊ ബാക്കിയുള്ള പ്രവാചകന്മാരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഒരു മീസത്താണ്, സർവ്വ ജനങ്ങളിലേക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ പ്രവാചകന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ റിസാലത്ത് ജിന്നുകൾക്കും മനുഷ്യർക്കും കൂടിയാണ് അയച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അഹ്ഖാഫിൽ ജിന്നുകളുടെ സംസാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. ചില ആൾക്കാർ وإذ صرفنا إليك نفرا من الجن يستمعون القرآن, ചില ജിന്നുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഖുർആൻ പാരായണം കേട്ടു. പ്രവാചകൻ ഓതുന്നത് ചില ജിന്നുകൾ വന്നുകൊണ്ട് കേട്ടു. അങ്ങനെ അവർ അവരുടെ സമുദായങ്ങളിലേക്ക് പോവുകയും എന്നിട്ട് പറയുകയും ചെയ്തു, യാ ഖൗമനാ അജീബു ദാഇയ അല്ലാഹ്, അല്ലയോ ജിന്ന്, എന്റെ സമുദായമേ, നിങ്ങൾ പ്രവാചകന്റെ ഉത്തരത്തിന്റെ പ്രവാചകന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക, പ്രവാചകന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളിലേക്കുമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽഹഖ് വൽഹുദ, സന്മാർഗമായിട്ട്, അതായത് പരിശുദ്ധമായ ഖുർആനായിട്ട്, ബിൽഹഖ് വൽഹുദ, സന്മാർഗവും സത്യവുമായിട്ട് ജനങ്ങളെ വലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് നയിക്കാനുള്ള പരിശുദ്ധമായ ഖുർആനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചത്. വബിന്നൂരി വദിയ, വ്യക്തമായ പ്രകാശവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത്. അപ്പൊ ഇതാണ് അഹ്ലു സുന്നയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള മുജ്മലായ വിശ്വാസം, മൊത്തത്തിലുള്ള വിശ്വാസം. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള അല്ലാഹുവിനെ പറ്റി പറഞ്ഞു, പ്രവാചകനെ പറ്റി പറഞ്ഞു, അതിനുശേഷം പറയുന്നു, വഇന്നൽ ഖുർആന കലാമുല്ലാ, വഇന്നൽ ഖുർആന കലാമുല്ലാ. ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. മിൻഹു ബദാ ബിലാ കൈഫിയതിൻ ഖൗലാ വഅൻസലഹു അലാ റസൂലിഹി വഹ്യാ. മിൻഹു ബദാ, ഖുർആൻ ആരംഭിച്ചിരിക്കുന്നത് അല്ലാഹുവിൽ നിന്നാണ്. ബിലാ കൈഫിയതിൻ ഖൗലാ, അത് അല്ലാഹുവിന്റെ സംസാരമാണ്, അതിന്റെ രൂപം നമ്മൾക്കറിയില്ല, അതിന്റെ രൂപം നമ്മൾക്കറിയില്ല. വഅൻസലഹു അലാ റസൂലിഹി വഹ്യാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലയിലേക്ക് വഹിയായിട്ട് നൽകി. ഖുർആൻ എന്നുള്ളത് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. അതല്ലാതെ ചില ആൾക്കാർ വാദിക്കുന്നത് പോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരമല്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ സംസാരമല്ല പ്രവാചകൻ ഉണ്ടാക്കിയതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു, അത് ജിബ്രീലിൽ കേട്ടു, അത് പ്രവാചകൻ എത്തിച്ചു കൊടുത്തു, പ്രവാചകൻ ജനങ്ങൾക്ക് പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ സംസാരങ്ങൾക്ക് ശബ്ദങ്ങളുണ്ട്, അല്ലാഹുവിന്റെ സംസാരങ്ങൾക്ക് ഹർഫുകളുണ്ട്, അക്ഷരങ്ങളും ശബ്ദങ്ങളും. ഇപ്പൊ മനുഷ്യർ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിന്, അവരുടെ സംസാരത്തിന് ശബ്ദമുണ്ട്, അതേപോലെ തന്നെ അക്ഷരങ്ങളുണ്ട്. അതേപോലെ അഹ്ലു സുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തിന് ശബ്ദമുണ്ട്, അതേപോലെ തന്നെ അതിന്റെ അക്ഷരങ്ങളുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് ഖുർആൻ കേട്ടതല്ല, മറിച്ച് അല്ലാഹു ലോഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചു, അവിടെ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് എടുത്തു എന്നാണ്. അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എടുത്തു എന്നാണ് ചില വഴിതെറ്റിയ ആൾക്കാർ പറയുന്നത്. അതൊരിക്കലും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നല്ല അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാം ഖുർആൻ എടുത്തത്, മറിച്ച് അള്ളാഹു സംസാരിക്കുന്നത് ജിബ്രീൽ കേട്ടതാണ്, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അപ്പൊ അങ്ങനെയായിരിക്കണം നമ്മുടെ വിശ്വാസം. ഖുർആന്റെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ചു, അള്ളാഹു തുടങ്ങി, അള്ളാഹു സംസാരിച്ചു, അതിന്റെ ശബ്ദമുണ്ട്, അതിന്റെ അക്ഷരങ്ങളുണ്ട്, അത് ജിബ്രീൽ കേട്ടു, ജിബ്രീൽ നിന്ന് പ്രവാചകൻ കേട്ടു, പ്രവാചകനിൽ നിന്ന് സഹാബികൾ കേട്ടു, സഹാബികളിൽ നിന്ന് താബിഈങ്ങൾ കേട്ടു. ആ ഒരു സിൽസില ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സിൽസില, ആ ഒരു സനദ് ഇന്നും ജനങ്ങൾക്കിടയിലുണ്ട്, ഇന്നും ആൾക്കാർക്കുണ്ട്. ഇന്ന് ചില ആൾക്കാരുണ്ട് അവരവരുടെ ശേഖിൽ നിന്ന് കേട്ടു, അവരവരുടെ ശേഖിൽ നിന്ന് കേട്ടു, ഇങ്ങനെ അബ്ദുല്ലാഹി മസ്ഊദിലേക്ക് എത്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് കേട്ടു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ നിന്ന് കേട്ടു, ജിബ്രീൽ അലൈഹി സ്വലാം അല്ലാഹുവിൽ നിന്ന് കേട്ടു. ഈ ഒരു സനദ് ഇന്നും ദുനിയാവിൽ ബാക്കിയുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ അവരെ കാര്യം ചെയ്യുക, മനസ്സിലാക്കുക, ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ജഹ്മിയാക്കൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മുഅ്തസിലിയാക്കൾ പറയുന്നത് പോലെ, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, ആരെങ്കിലും ജഹ്മ ബിൻ സഫ്വാൻ ഖുർആനിന്റെ വിഷയത്തിൽ പറഞ്ഞ വാക്ക് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ജഹ്മ ബിൻ സഫ്വാൻ പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാണ് ജഹ്മ ബിൻ സഫ്വാന്റെ വാദം. അതാരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു. ഇന്ന് ഒമാനിലുള്ള ചില ഇബാദികൾ എന്നറിയപ്പെടുന്ന വിഭാഗം, അവരുടെ വാദമനുസരിച്ച് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പൗരന്മാരെ എല്ലാവരും ശ്രദ്ധിക്കുക, ഖുർആൻ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ സംസാരമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ രണ്ട് തരത്തിലാണ്, ഒന്ന് സിഫാത്തുൽ ഫിഅലിയ, രണ്ട് സിഫാത്തുൽ ദാതിയ. അള്ളാഹുവിന്റെ സിഫാത്തുൽ ഫിഅലിയയിൽ പെട്ടതാണ് കലാം എന്ന സിഫത്ത്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നു. അപ്പൊ അതിന്റെ രൂപം നമ്മൾക്കറിയില്ല, അതിന്റെ രൂപം നമ്മൾക്ക് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിൽ നിന്നാണ് പരിശുദ്ധമായ ഖുർആൻ ആരംഭിച്ചത്. ബിലാ കൈഫിയത്തിൽ ഖൗല, അതിന്റെ രൂപം നമ്മൾക്കറിയില്ല, പക്ഷെ അത് അല്ലാഹുവിന്റെ വാക്കാണ്. വഅൻസലഹു അലാ റസൂലിഹി വഹ്യ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ മുഖേന വഹ്യായിട്ട് നൽകുകയും ചെയ്തു. മക്കയിൽ ജീവിച്ചിരുന്ന കാഫിരീങ്ങൾ, മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആനെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വെല്ലുവിളിച്ചത് സൂറത്തുൽ ബഖറയിലൂടെ. വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ മുഹമ്മദിനെ നാം അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആനിൽ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ആ ഖുർആനിലുള്ള ഒരു സൂറത്തിന്റെ തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുപോവാ. ഖുർആനിൽ ഉള്ള ഒരു സൂറത്തിന്റെ തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുപോവാ. അതേപോലെ തന്നെ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറഞ്ഞു, അം യഖൂലൂന ഇഫ്തറാ, മുശ്രിക്കുകൾ പറയുന്നത് പ്രവാചകൻ ഖുർആനിനെ കെട്ടിച്ചമച്ചു എന്നാണോ, പ്രവാചകൻ പറഞ്ഞു എന്നാണോ. ഖുൽ ഫഅതു ബിഅശ്ര സൂറി മിത്ലിഹി മുഫ്തറയാ, അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് സൂറത്ത് മുശ്രിക്കുകൾ കൊണ്ടുവരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിച്ചു. ഇപ്പൊ രണ്ട് രീതിയിലാണ് അള്ളാഹുവിന്റെ വെല്ലുവിളി. ഒന്ന്, ഒരു സൂറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പത്ത് സൂറത്ത് കൊണ്ടുവരാൻ. ചില ആൾക്കാർ സംസാരിച്ച് സംസാരിച്ച് ബാക്കിയുള്ള ആൾക്കാരെ ചോദിക്കാൻ വേണ്ടി പറയും, ഒരു ആയത്ത് കൊണ്ടുവരാൻ വേണ്ടി ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല. ഒരു ആയത്ത് കൊണ്ടുവരാനല്ല ഖുർആൻ വെല്ലുവിളിച്ചത്, മറിച്ച് ഒരു സൂറത്താണ്. കാരണം ഒരു ആയത്ത് എന്ന് പറയുമ്പോൾ ഖുർആനിലുള്ള ഒരു ചെറിയ ആയത്ത് ഇന്നാഅതൈനാകൽകൗസറൽഗുൽഹുവല്ലാഹുഅഹദ് അതുപോലുള്ള ഒരു അറബി പദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അറിയുന്നത് കഴിയും. കാരണം ഖുർആൻ എന്നുള്ളത് ഒരു വാക്യമല്ല മാസ്മരികത, അതിന്റെ അമാനുഷികത കടക്കുന്നത് ഒരു സൂറത്തിലാണ്. ഓരോ വാക്കുകൾക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ ഒരു പക്ഷേ അതുപോലുള്ള ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ ആയത്ത്, ഉദാഹരണം അതുപോലുള്ള ഒരു വാക്ക് കുഫ്ഫാറുകൾക്ക് കൊണ്ടുവരാം, കുഫ്ഫാറുകൾക്ക് കൊണ്ടുവരാം. ഖുർആന്റെ വെല്ലുവിളി നിങ്ങൾ അതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാനാണ്, അതല്ലാതെ ബാത്തിലായ കാര്യം കൊണ്ടുവരാനല്ല. ഒരുപക്ഷെ അവർ കൊണ്ടുവരുന്ന കാര്യവും അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നല്ലൊരു കാര്യമായിരിക്കും. അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ നല്ല കാര്യമായിരിക്കും. അപ്പൊ ഒരായത്ത് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധിച്ചേക്കാം. അള്ളാഹുവിന്റെ വെല്ലുവിളി ഒന്നിക്കൽ ഒരു സൂറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പത്ത് സൂറത്ത് കൊണ്ടുവരാൻ. ഒരു സൂറത്ത് മതി, ഈ ഒരു മൂന്നായത്തുള്ള ഒരു സൂറത്ത്, അത്രയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരാം, അത്രയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരാം. കാരണം ആ മൂന്നായത് വരുമ്പോൾ അതിന്റെ ഇഅ്ജാസ്, ആ ഖുർആനിന്റെ അമാനുഷികത അത് പ്രകടമാകും. അതല്ലാതെ ഒരു ആയത്ത് കൊണ്ടുവരാൻ ഖുർആൻ എവിടെയും വെല്ലുവിളിച്ചിട്ടില്ല, മറിച്ച് പത്ത് സൂറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു സൂറത്ത് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല. കുഫ്ഫാറുകൾ അല്ലാഹുവിന്റെ കലാമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരമാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു വെല്ലുവിളിച്ചു. പ്രവാചകന്റെ സംസാരമാണെങ്കിൽ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ സംസാരമാണെങ്കിൽ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പൊ അതാണ് വ്യത്യാസം, അതാണ് വ്യത്യാസം. പ്രവാചകന്റെ സംസാരമാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ അടിമകളും അടിമകളുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പിന്നെ ആ കൈ വന്നിക്കുന്നു, ഈ പൊന്തിക്കുക എന്നുള്ള പ്രവൃത്തി ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് പഠിച്ചത്. ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അത് അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ചതാണ്. അള്ളാഹു സംസാരിച്ചു, അതിന് ശബ്ദമുണ്ട്, അതിന് ഹർഫുകളുണ്ട്. അത് ജിബ്രീൽ കേട്ടു, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് പ്രവാചകൻ കേട്ടു, പ്രവാചകൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. വസദ്ദഖുൽ മുഅ്മിനൂന അലാ ദാലിക ഹഖാ, ഇത് മുഅ്മിനീങ്ങൾ അറിഞ്ഞപ്പോൾ മുഅ്മിനീങ്ങൾ അവരെ സത്യപ്പെടുത്തി. മുഅ്മിനീങ്ങൾ അവരെ സത്യപ്പെടുത്തി. അപ്പൊ മുഅ്മിനീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിയല്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഖുർആനിൽ രണ്ട് ആയത്തുണ്ട്, ഒന്ന് സൂറത്തു തക്വീറിൽ അല്ലാഹു പറയുന്നു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വതിൻ ഇൻദദിൽ അർശി മകീൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ കലാമാണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തക്വീറിൽ പറഞ്ഞു. സൂറത്തുൽ ഹാഖയിലും അതേപോലെ അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൗലാണ്, വാക്കാണ്. വമാ ഹുവ ബിഖൗലി ഷാഇർ ഖലീല മാ തുഖിനൂൻ, നിങ്ങൾ പറയുന്നത് പോലെ മുഹമ്മദ് ഒരു പാട്ടുകാരനല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് സ്ഥലത്ത് ഖുർആനെ ചേർത്തിയിരിക്കുന്നത് അല്ലാഹുവിന്റെ ദൂതന്റെ കലാം എന്നാണ്. അല്ലാഹുവിന്റെ ദൂതന്റെ, അല്ലാഹുവിന്റെ അടിമയായ ഒരാളുടെ വാക്ക് എന്നാണ് രണ്ട് സ്ഥലത്ത് അല്ലാഹു ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു സ്ഥലത്ത് സൂറത്തു തക്വീറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയും, സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു ഉദ്ദേശിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും ഈ രണ്ട് ആയത്തുകൾ എടുത്തുകൊണ്ട് ഇത് പ്രവാചകന്റെ സംസാരമാണ് അല്ലെങ്കിൽ ജിബ്രീലിന്റെ സംസാരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അവിടെ രണ്ട് സ്ഥലത്തും മുഹമ്മദ് നബിയിലേക്കും ജിബ്രീലിലേക്കും ചേർത്തി പറഞ്ഞു എന്നത് സത്യമാണ്. അത് സത്യം തന്നെ, അതിന്റെ അർത്ഥം അവരുടെ സംസാരം എന്നല്ല, മറിച്ച് അവർ ഇത് എത്തിച്ചു തന്നു എന്ന രീതിയിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു അവരിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഈ സംസാരമുണ്ടായത് ജിബ്രീൽ നിന്നോ മുഹമ്മദ് നബിയിൽ നിന്നോ എന്നല്ല. കാരണം എന്താ, ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്, ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വൈ അഹദും മിനൽ മുശ്രികീന സ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഖുർആനിനെ അല്ലാഹു തന്നെ ഖുർആനിൽ വിശേഷിപ്പിച്ചു കലാമുല്ലാഹ്, അല്ലാഹു തന്നെ ഖുർആനിൽ വിശേഷിപ്പിച്ചു ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അപ്പൊ അല്ലാഹു വിശേഷിപ്പിക്കുന്നു ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ജഹൂർ സഫാൻ പറയുന്നു, അല്ല ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, അത് കുഫ്റാണ്, അത് കുഫ്റാണ്. അപ്പൊ അല്ലാഹു വിശേഷിപ്പിക്കുന്നുണ്ട് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്, അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിയല്ല. മുഅ്മിനീങ്ങളുടെ വിശ്വാസമനുസരിച്ച് അവർ വിശ്വസിക്കുന്നു ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ സംസാരം തന്നെയാണ്, അതല്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. ലൈസ ബിമഖ്ലൂഖിൻ കലാമിൽ ബരിയ, ജനങ്ങളുടെ സംസാരം പോലെ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല അല്ലാഹുവിന്റെ ഖുർആൻ, മറിച്ച് അല്ലാഹുവിന്റെ കലാമാണ്. അപ്പൊ അവരും കാര്യം നമ്മൾ ചെയ്യുക, ശരിക്കും മനസ്സിലാക്കി വെക്കുക. കാരണം ജമിയാക്കളുടെയും മുഅ്തസിലത്തിന്റെയും വാദമനുസരിച്ച് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഖ്ലൂഖാണ്. എന്നിട്ട് അല്ലാഹു ഇമാം സഹാബി പറയുന്നു, ഫമൻ സമിഅഹു, ആരെങ്കിലും ഖുർആൻ കേട്ടാൽ, ഫസഅമ അന്നഹു കലാമുൽ ബശർ, അത് ജനങ്ങളുടെ സംസാരമാണെന്ന് പറയുകയും ചെയ്താൽ, ഫഖദ് കഫർ, അവൻ കാഫിറാണ്. ഖുർആൻ ഒരാൾ കേട്ടു, അയാൾ പറയാണ് ഇത് ജനങ്ങളുടെ സംസാരമാണെന്ന് പറഞ്ഞാൽ, ഫഖദ് കഫർ, അവൻ കാഫിറാണ്. وقد ذمه الله وعابه واوعده بسخر اثرته قران الله ان سستيان എന്ന് പറയുന്ന ആൾക്കാരെ ذمه الله وعابه الله سبحانه وتعالى മുജബറിച്ചിട്ടുണ്ട് واوعده بسخر സഖറ എന്ന നരകം കൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന്റെ കലാമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അവന്റെ സഫർ എന്ന നരകമുണ്ട്, അവന്റെ സഫർ എന്ന നരകമുണ്ട്. ഒരു നരകത്തിന്റെ പേരാണ് സഫർ, അവന്റെ സഫർ എന്ന നരകമുണ്ട്. അള്ളാഹു സൂറത്തുൽ മുദ്ദസ്സിർ പറഞ്ഞു, സഉസ്ലീഹി സഫർ, അത്തരത്തിലുള്ള ആൾക്കാരെ സഫർ എന്ന നരകത്തിൽ, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്ന ആൾക്കാരെ സഫർ എന്ന നരകത്തിൽ വെച്ചുകൊണ്ട് നാം ചുട്ടരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം എന്താണെന്നാൽ, മക്കയിൽ ജീവിച്ചിരുന്ന വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന ഒരു വ്യക്തി, വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന വ്യക്തി കാഫിറാണ്. സഹറത്തു മക്ക എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. മക്കയിൽ ജീവിച്ചിരുന്ന ആൾക്കാരിൽ ഏറ്റവും അധികം പദ്യങ്ങളും ഗദ്യങ്ങളും അങ്ങേയറ്റം അറബി ഫസീഹത്തിൽ, അറബി ഭാഷയുടെ ബലാഗയിൽ, സാഹിത്യത്തിൽ അങ്ങേയറ്റം മികവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന വ്യക്തി. ഒരു ദിവസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു. പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരം അദ്ദേഹം കേട്ടു. പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേട്ടു. അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ലൈസ ബിശ്ശിഅ്റു വലൈസ ബിസ്സിഹ്ർ, ഇത് പദ്യമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ മാരണമല്ല. കാരണം കാഫിറുകൾ പറഞ്ഞിരുന്നു പ്രവാചകൻ മാരണക്കാരനാണ്. വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി പറഞ്ഞു, ഇത് മാരണമല്ല, ഇത് പദ്യമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അനഅഅ്റിഫു ദുറൂബ ശിഅ്റ, എനിക്കറിയാം എങ്ങനെയൊക്കെ പദ്യം പാടാൻ വേണ്ടി പറ്റുമെന്ന്. എനിക്കറിയാം പദ്യത്തിന്റെ വ്യത്യസ്തമായ മേഖലകൾ എനിക്കറിയാം, മരണത്തിന്റെ വ്യത്യസ്ത മേഖലകൾ എനിക്കറിയാം, എങ്ങനെയൊക്കെ മരണം ചെയ്യാൻ വേണ്ടി പറ്റും എനിക്കറിയാം, എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ പറയുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും മരണം ഇതൊക്കെ എനിക്കറിയാം. ഇത് പദ്യവുമല്ല ഗദ്യവുമല്ല, മറിച്ച് ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരം തന്നെയാണ്. ഒരു മനുഷ്യനും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് വലീദ് ഇബ്നുൽ മുഗീറത്ത് അൽ മഖ്സൂമി എന്ന് പറഞ്ഞ മക്കയിലെ കുഫാറുകളുടെ നേതാക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു. ഇത് കുഫാറുകൾ അറിഞ്ഞു. കുഫാറുകൾ അറിഞ്ഞ സന്ദർഭത്തിൽ വലീദ് ഇബ്നുൽ മുഗീറയുടെ അടുക്കൽ പോയിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ മുശ്രിക്കുകളുടെ നേതാവാണ്, താങ്കളെ ധാരാളം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, താങ്കൾ എന്നാലും ജനങ്ങളോട് അള്ളാഹുവിന്റെ സംസാരമാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ താങ്കളുടെ വാക്ക് കേട്ടുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുള്ള കൊണ്ടുവന്ന റിസാലത്തെ വിശ്വസിക്കും, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഇത് പറയരുത്. അതുകൊണ്ട് ആ വ്യക്തി വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരത്തിനെ സംബന്ധിച്ച് മാറ്റി പറഞ്ഞു, ഇൻഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്ക് മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തായി? ശരിക്കും മനസ്സിലായി, ഇത് അള്ളാഹുവിന്റെ സംസാരമാണെന്ന് മനസ്സിലായി. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആൾക്കാരുടെ തൃപ്തി അനുസരിച്ചുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അദ്ദേഹം എന്ത് പറഞ്ഞു? ഇത് ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാണ് എന്ന് വലീദ് ഇബ്നുൽ മുഗീറത്ത് അൽ മഖ്സൂമി മാജി പറഞ്ഞു. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഗുണപാഠമുണ്ട്. വലീദ് ഇബ്നുൽ മുഗീറക്ക് ഹഖ് മനസ്സിലായിട്ടും അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ള തടസ്സം ബാക്കിയുള്ള ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ചതിന്റെ പേരിലായിരുന്നു. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ തൃപ്തി നോക്കരുത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അസ്അലുക മിനൽ അമലി മാ തർളാ, അല്ലാഹുവേ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ എനിക്ക് നീ തരണം. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, അബദുല്ലാഹ 50 സന, 50 വർഷക്കാലം ഞാൻ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തു. فما وجدت حلاوه العباده حتى تركت ثلاثه امور, മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കുന്നതുവരെ എനിക്ക് ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇമാം അഹമ്മദ് പറയുന്നു, തറത്തു ലിദ്ദാസ് ഹത്ത ഖദർതു അൻ അതകല്ലമ ബിൽ ഹഖ്, ജനങ്ങൾ തൃപ്തിപ്പെടണം എന്ന ചിന്ത ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തുമാറ്റി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി പറ്റി എന്ന് ഇമാം അഹ്ലി സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുക, ജനങ്ങളുടെ തൃപ്തി ഒരിക്കലും നോക്കരുത്. ആയിഷ ബിൻ റളിയല്ലാഹു അൻഹ മുആവിയക്ക് നൽകിയ വസീയത്താണ്, ജനങ്ങൾ കോപിച്ചിട്ടാണെങ്കിലും നീ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം വലീദ് ഇബ്നുൽ മുഗീറയുടെ ഹഖ് മനസ്സിലായിട്ടും അദ്ദേഹത്തെ ഹഖിൽ നിന്ന് മാറ്റി വലാലത്തിലാക്കി സഖറത്ത് നരകത്തിൽ കൊണ്ടെത്തിച്ചത് ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ചതാണ്. ഒരിക്കലും ജനങ്ങളുടെ തൃപ്തി നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഹഖാണെങ്കിൽ, ഖുർആനും സുന്നത്തിനും എതിരാവാത്തതാണെങ്കിൽ അത് നമ്മൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഇന്നഹു ഫക്കറ വഖദ്ദർ, അവൻ ചിന്തിച്ചു നോക്കി. കുഫാറുകൾ അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ജനങ്ങളോട് പോയി പറയരുത്, ഇത് മുഹമ്മദിന്റെ സംസാരമല്ല അള്ളാഹുവിന്റെ സംസാരമാണെന്ന് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ വലീദ് ഇബ്നുൽ മുഗീറ ഇന്നഹു ഫക്കറ വഖദ്ദർ, അവൻ ചിന്തിച്ചു നോക്കി. ഫഖുതില കൈഫ ഖദ്ദർ, അള്ളാഹു പറയുന്നു അവൻ ശിക്ഷിച്ചു പോകട്ടെ. എങ്ങനെയാണ് അവൻ ഇത്തരത്തിൽ കണക്കാക്കിക്കൊണ്ട് ജനങ്ങളോട് പറഞ്ഞത്? അവന് സത്യമാണെന്ന് മനസ്സിലായിട്ടു എങ്ങനെ അവൻ മാറ്റി പറഞ്ഞു? ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يحذر إن هذا إلا قول البشر ആദ്യം ഇത് ഹക്കാണെന്ന് മനസ്സിലായി, ഇത് സത്യമാണെന്ന് മനസ്സിലായി. കുഫാറുകൾ വന്നപ്പോൾ ഖുർആനിനെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞു. പിന്നെ അവൻ അഹങ്കരിച്ചു. അവൻ പറഞ്ഞു, ഇത് മാരണം തന്നെ, ഇത് മനുഷ്യന്റെ വാക്കാണ്, മുഹമ്മദിന്റെ വാക്കാണ് എന്ന് ഹക്ക് മനസ്സിലായതിനു ശേഷം വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന കുഫാറുകളുടെ നേതാവ് പറഞ്ഞു, അത് കാരണമായിട്ട് അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് നാം അവനെ നരകത്തിൽ വെച്ച് ചുട്ടരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകി. فلما اوعد الله بسقر لمن قال ان هذا الا قول البشر علمنا وايقنا انه قول خالق البشر والقران الله لسستيയാണെന്ന് പറയുന്ന ആൾക്കാർക്ക് സഖർ എന്ന നരകം അല്ലാഹു മുന്നറിയിപ്പ് നൽകിയതിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കേണ്ടത് ഇത് ബശറിന്റെ കലാമല്ല ഖാലിഖുൽ ബശറിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്, സൃഷ്ടികളുടെ സംസാരമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. വല യുസ്ബിഹു ഖൗലൽ ബശർ, വല യുസ്ബിഹു ഖൗല ബശർ, ജനങ്ങളുടെ സംസാരവുമായി അല്ലാഹുവിന്റെ സംസാരത്തിന് യാതൊരു സാദൃശ്യവുമില്ല. സൂറത്ത് ശൂറയിൽ പറഞ്ഞതുപോലെ ലൈസ കമിത്ലിഹി ഷൈ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. ഹൽ തഅലമു ലഹു സമീഅ, അല്ലാഹുവിന്റെ തുല്യനായ നിങ്ങൾക്ക് വല്ലവരെയും അറിയുമോ. ഫല തജഅലു ലില്ലാഹി അദാദ, നിങ്ങൾ അല്ലാഹുവിന്റെ തുല്യനായി ആരെയും സ്വീകരിക്കരുത്. ولا يشبه قول البشر. نعيم بن حماد رحمه الله ما بخاريوني استاذان اتنا قرينو من شبه الله بشيء من خلقه فقد كفر. عارك لهم الله سبحانه وتعالى ايدك لهم الوشيات سرشتغل معي صادر شفرتيال او الكافران. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയാൽ അവൻ കാഫിറാണെന്ന് നുഅയ്മ ഇബ്നുൽ ഹമ്മാദ് റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം. അതാണ് ഇമാം സഹാബി പറഞ്ഞത്, വലാ യുഷ്ബിഹു ഖൗല അൽബശർ, അള്ളാഹുവിന്റെ സംസാരം ജനങ്ങളുടെ സംസാരം പോലെയല്ല. വമൻ വസഫല്ലാഹ ബിമഅന മിൻ മആനിൽ ബശർ ഫഖദ് കഫർ, ആരെങ്കിലും അള്ളാഹുവിനെ ജനങ്ങളുമായി സാദൃശ്യപ്പെടുത്തിയാൽ അവൻ കാഫിറാണ്. ഫമൻ അബ്സറ ഹാദാ ഇഅ്തബർ, ആരെങ്കിലും വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന കാഫിറിന്റെ വിഷയത്തിൽ അള്ളാഹു ഇറക്കിയ ആയത്തുകൾ ചിന്തിച്ചാൽ ഇഅ്തബർ, അവൻ ഗുണപാഠം ഉൾക്കൊള്ളും. ഒരിക്കലും അവൻ ഇത്തരത്തിലുള്ള വാക്ക് പറയൂല. വഅൻ മിത്ല ഖൗലിൽ കുഫാരി ഇസ്തജർ, കുഫാറുകൾ പറഞ്ഞ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാക്ക് ഒരിക്കലും ഒരു മുസ്ലിം പറയൂല. വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന കാഫിറിന്റെ അവസ്ഥ ചിന്തിച്ചാൽ, കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സൗസ്ലീഹി സഖർ, അവനെ സഖർ എന്ന നരകത്തിൽ നാം ചുട്ടെരിയിക്കും. വഅലിമ അന്നഹു ബിസ്ഫാതിഹി ലൈസ കൽ ബശർ, വലീദ് ഇബ്നുൽ മുഗീറയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകൾ ആരെങ്കിലും ചിന്തിച്ചാൽ അവന്റെ മനസ്സിലാവും. അന്നഹു അല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ അന്നഹു ബിസ്ഫാതിഹി, അല്ലാഹു അവന്റെ വിശേഷണങ്ങളിൽ ലൈസ കൽ ബശർ, മനുഷ്യരെ പോലെയല്ല. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന അർത്ഥമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന അർത്ഥമാണ്. അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞാൽ അതിനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് അത്. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. ആരെങ്കിലും അള്ളാഹു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അള്ളാഹുവിന്റെ കലാമിലുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ കലാമിലുള്ള വിശ്വാസം, ഇപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസമായി, മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമായി, അള്ളാഹുവിന്റെ കലാമിലുള്ള വിശ്വാസമായി, ഇനി അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആഖിറത്തിൽ മുഅ്മിനീകൾ അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഇൻഷാഅല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പറയാം. ഈ മൂന്ന് വിഷയവുമായി ബന്ധപ്പെട്ട്, അള്ളാഹുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പ്രവാചകനെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കുവാനും നല്ലത് സ്വീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ശഅ്നനാ കുല്ല വലാ തകിൽനാ ഇലാ അൻഫുസനാ തർഫത ഐൻ. അല്ലാഹുമ്മ ഹ്ദിനാ ഇലൈക സിറാത മുസ്തഖീമാ വസല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. بارك الله فيكم. سبحان الله وبحمده. سبحانك اللهم وبحمدك. أشهد أن لا إله إلا أنت. أستغفرك وأتوب إليك.